പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അനുഗമിച്ചുള്ള ഒരു തീർത്ഥാടനമാണ് ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോർദാനിലെ മാമോദിസായ്ക്ക് ശേഷം 40 ദിനരാത്രങ്ങൾ യേശു മരുഭൂമിയിൽ പ്രാർത്ഥനാ നിരതനായി ഉപവാസത്തിൽ ചിലവഴിച്ചതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിരന്തരമായ ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ആ പരീക്ഷണങ്ങളുടെ ഒരു സൂചന എന്ന രീതിയിൽ, ആകത്തുകയും ഉദാഹരണം എന്ന രീതിയിൽ 3 പ്രത്യേക പരീക്ഷണങ്ങൾ അഥവാ പ്രലോഭനങ്ങൾ മത്തായി ലൂക്ക സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും പ്രമേയങ്ങൾ 2 പ്രലോഭനങ്ങളായി നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞു. ഇനി 3-ാമത്തെ പ്രലോഭനം, അധികാരത്തെ സംബന്ധിച്ച പ്രലോഭനം, അതാണ് നമ്മളിന്ന് പഠന വിഷയമാക്കുന്നത്. മത്തായി ലൂക്ക സുവിശേഷകന്മാർ ഈ പ്രലോഭനം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരും രേഖപ്പെടുത്തുന്ന ക്രമത്തിൽ വ്യത്യാസമുണ്ട്, നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ താഴേക്ക് ചാടി അപകടമൊന്നും കൂടാതെ നിലത്ത് വന്ന് നിൽക്കുമ്പോൾ ജനങ്ങൾ വിസ്മയസ്തബ്ധരായി യേശുവിനെ മിശിഹായായി അംഗീകരിക്കും എന്ന ഒരു പ്രലോഭനമാണ് 2-ാമത്തെ പ്രലോഭനമായി മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദേവാലയ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടുക. അതേസമയം ഈ പ്രലോഭനം 3-ാമത്തേതായിട്ടാണ് ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം ലൂക്ക സുവിശേഷകൻ ജെറൂസലം നഗരത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. യേശുവിൻ്റെ പ്രലോഭനങ്ങൾ ജെറൂസലം നഗരത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം മത്തായിയെ സംബന്ധിച്ചിടത്തോളം 3-ാമത്തേത് ഏറ്റവും വലിയ പ്രലോഭനം, അത് ഒരു ഉയർന്ന മലയിൽ വെച്ച് സംഭവിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അധികാരത്തെ സംബന്ധിച്ച പ്രലോഭനം ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തേതായും മത്തായി എഴുതിയ സുവിശേഷത്തിൽ 3-ാമത്തേതുമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് സുവിശേഷകന്മാർ യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് കൊടുക്കുന്ന പ്രത്യേക പ്രാധാന്യമനുസരിച്ചുള്ള അവരുടേതായ ക്രമത്തിൻ്റെ ഫലമാണ്. യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വ്യത്യസ്തമായ ക്രമങ്ങൾ സുവിശേഷകന്മാർ സ്വീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശദമായിട്ട് വീണ്ടും കാണാനിരിക്കുന്നതേയുള്ളൂ. അതിൽ ഒരു ഉദാഹരണമാണിത്. 3 പ്രലോഭനങ്ങളിൽ 2-ാമത്തേതിൻ്റെയും 3-ാമത്തേതിൻ്റെയും ക്രമം മാറ്റി എഴുതുക എന്നുള്ളത്. ക്രമത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വിശദീകരണത്തിൻ്റെ കാര്യത്തിലും പ്രലോഭനങ്ങളുടെ വിശദീകരണത്തിൻ്റെ കാര്യത്തിലും അല്പസ്വല്പ വ്യത്യാസങ്ങൾ കാണും മത്തായിയും ലൂക്കായും സുവിശേഷകന്മാർ തമ്മിൽ. മത്തായി സുവിശേഷകൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുക. 4:8-10 വാക്യങ്ങളിൽ, വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്കു ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇതേ പ്രലോഭനം ലൂക്കായുടെ സുവിശേഷത്തിൽ അല്പം വ്യത്യാസത്തോടു കൂടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 4:5-8 വാക്യങ്ങളിൽ, പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രലോഭനത്തിൻ്റെ അന്തസത്തയിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. വിശദാംശങ്ങൾ വിശദീകരിക്കുമ്പോൾ മാത്രമാണ് വ്യത്യാസം. ആ വ്യത്യാസങ്ങൾ ആദ്യമേ ഒന്ന് എടുത്തു കാണിക്കട്ടെ, അതിനുശേഷം പ്രലോഭനത്തിൻ്റെ കേന്ദ്രവത്തായ ആശയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായി സുവിശേഷകൻ ഉയർന്ന മലയിലേക്ക് യേശുവിനെ കൊണ്ടുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്ന മല ദൈവിക വെളിപാടിൻ്റെ സ്ഥലമാണ് മത്തായിയെ സംബന്ധിച്ചിടത്തോളം. ദൈവ മനുഷ്യ സംഗമം സമാഗമം നടക്കുന്ന സ്ഥലമാണ്. അത് സീനായ് മലയാവാം, യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ മലയാവാം, അല്ലെങ്കിൽ രൂപാന്തരീകരണത്തിൻ്റെ മലയാവാം. ഇങ്ങനെ ഒരു മലയിലേക്കാണ് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോവുക. പക്ഷേ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യേശുവിൻ്റെ ദൈവിക അധികാരം അംഗീകരിക്കാൻ വേണ്ടിയല്ല, ദൈവവുമായി കണ്ടുമുട്ടുന്നതിന് വേണ്ടിയുമല്ല, ദൈവവുമായി ഉള്ള ബന്ധം വിച്ഛേദിക്കുന്നതിന് വേണ്ടിയാണ്. ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അസമയം ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ മല എന്ന ആശയം പോലുമില്ല. ഉയർന്ന സ്ഥലത്തേക്ക് എന്ന് POC ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉയർന്ന സ്ഥലം എന്ന വാക്കും ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിലല്ല. അവനെ ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഉയരത്തിലേക്ക് നയിക്കുക, അനഗൈൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എല്ലാം ഒരുമിച്ച് കാണാൻ വേണ്ടിയാണ്. മുകളിൽ നിന്ന് നോക്കുന്നവർക്ക് കൂടുതൽ ഒരുമിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ളവൻ എല്ലാം ഒരുമിച്ച് കാണുന്നവനാണ്. അങ്ങനെ യേശുവിനെ എല്ലാം ഈ ഭൂമി മുഴുവനും കാണിച്ചു കൊടുക്കുകയാണ്. സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ രണ്ട് സുവിശേഷകന്മാരിലും സംഭവിക്കുന്ന ഒരേ കാര്യം തന്നെ, യേശുവിനെ ഈ ലോകത്തെ മുഴുവനും ഒറ്റ നിമിഷത്തിൽ, ഒരു നിമിഷാർത്ഥത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ലോകം മുഴുവനും തൻ്റെ മുമ്പിൽ അഥവാ തൻ്റെ കാൽക്കീഴിൽ നിൽക്കുന്നതായി യേശുവിന് അനുഭവപ്പെടുന്നു. ഇതേതെങ്കിലും ശാരീരികമായ രീതിയിലുള്ള ഒരു അനുഭവമല്ല, ഒരു ആന്തരിക അനുഭവമാണ് മറ്റ് പ്രലോഭനങ്ങളെന്നതുപോലെ തന്നെ. നമുക്കറിയാം യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ തുടക്കത്തിലാണ് ഇത് സംഭവിക്കുന്നത്. എപ്രകാരമാണ് മനുഷ്യരക്ഷ സാധ്യമാകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിരന്തരമായ ധ്യാനത്തിൻ്റെയും വിചിന്തനത്തിൻ്റെയും ഒക്കെ സാഹചര്യത്തിലാണ് ഈ പ്രലോഭനം കടന്നു വരുന്നത്. അപ്പം നൽകി സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ അത്ഭുതകരമായി അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജനത്തെ രക്ഷിക്കാം എന്ന ചിന്തയായിരുന്നു മറ്റു രണ്ട് പ്രലോഭനങ്ങളിലൂടെയും കടന്നു വന്നത്. ഇവിടെ വരുന്ന പ്രലോഭനം തികച്ചും വ്യത്യസ്തമാണ്. ആദ്യത്തെ രണ്ട് പ്രലോഭനങ്ങളും നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ എന്ന ആമുഖത്തോടുകൂടിയാണ് അവതരിപ്പിച്ചത്. ഇവിടെ ആ ബന്ധമൊന്നും രേഖപ്പെടുത്തുന്നില്ല. ദൈവവുമായുള്ള ബന്ധം പോലും വിച്ഛേദിക്കാനായിട്ടാണ് പിന്നീട് ആവശ്യപ്പെടുന്നത്. എന്നെ ആരാധിക്കുമെങ്കിൽ ഇവയെല്ലാം നിൻ്റേതാകും. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായ സ്വന്തമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കാനാണ് യേശു ഇവിടെ പ്രലോഭിതനാവുക. എന്താണ് പ്രലോഭനത്തിൻ്റെ കേന്ദ്രം? ഇവിടെ കാണുന്നത് ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം പറയുന്നു, ഇവയുടെ എല്ലാ അധികാരവും മഹത്വവും നിനക്കും ഞാൻ നൽകാം. ഭൂമിയുടെ മേലുള്ള അധികാരം, അതിൽ നിന്ന് ലഭിക്കുന്ന മഹത്വം, ഇതാണ് യേശുവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അധികാരത്തിലൂടെ ജനങ്ങളെ രക്ഷിക്കുക. അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ അനുസരിക്കും. നിനക്ക് ലോകത്തിൻ്റെ മുഴുവനും മേൽ അധികാരമുണ്ടാവുകയാണെങ്കിൽ ലോകം മുഴുവനും നീ പറയുന്നതനുസരിച്ച് ജീവിക്കും. ഇതിനേക്കാളും വലിയ മാർഗമെന്താണുള്ളത് ലോകരക്ഷയ്ക്ക്? എത്രയോ സാമ്രാജ്യങ്ങൾ ഇതിലെ കടന്നു വന്നു. ഇപ്പോൾ യേശു ജീവിക്കുന്ന സാഹചര്യത്തിൽ ലോകം മുഴുവനും കീഴടക്കി ഭരിക്കുന്ന റോമാ സാമ്രാജ്യമാണ്. റോമാ ചക്രവർത്തി കൽപ്പനയിറക്കുമ്പോൾ സാമ്രാജ്യത്തുള്ള പൗരന്മാരെല്ലാവരും അതനുസരിക്കുന്നു. റോമാ ചക്രവർത്തിയോട് കിടപിടിക്കാനോ യുദ്ധം ചെയ്യാനോ ആരും സന്നദ്ധരല്ല, തയ്യാറുമല്ല. അതിനേക്കാളും എത്രയോ വലിയ ഒരു അധികാരമാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. ലോകത്തിൻ്റെ മേലുള്ള ആധിപത്യം, അധികാരം, അതിലൂടെ ലഭിക്കുന്ന ഭൗതികമായ മഹത്വം, അതിലൂടെ നിനക്ക് രക്ഷ നൽകാൻ സാധിക്കും എല്ലാവർക്കും. ലോകത്തിൽ രക്ഷ നൽകുക എന്നാണ് നിൻ്റെ പദ്ധതിയെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ മാർഗം ലോകത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഈ ആധിപത്യത്തിലൂടെ മാത്രമേ രക്ഷ ലഭ്യമാവുകയുള്ളൂ. അപ്പോഴേ യേശുവിൻ്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് ഭൗതികമായ ആധിപത്യം പിടിച്ചടക്കാനുള്ള ഒരു ശ്രമമാണ്, അഥവാ ഒരു രാഷ്ട്രീയ മാർഗം. യുദ്ധത്തിലൂടെ മറ്റെന്തെങ്കിലും അധികാരത്തിൻ്റെ മാർഗങ്ങളിലൂടെ ഈ ഭൂമിയുടെ മേൽ സകല ജനപദങ്ങളുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കുക, അതിലൂടെ ലഭിക്കുന്ന മഹത്വം വഴി എല്ലാവർക്കും രക്ഷ നൽകുക, എല്ലാറ്റിൻ്റെയും അധിപനാവുക. മനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ കടന്നു വരുന്നത്. ഇതുതന്നെയാണ് വാസ്തവത്തിൽ ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. മിശിഹ വരുമ്പോൾ ഒരു രാജ്യം സ്ഥാപിക്കും. ഈ രാജ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ദൈവം തന്നെ നൽകിയതാണ്. ദാവീദിനാണ് ഇപ്രകാരം ഒരു വാഗ്ദാനം ആദ്യമേ നൽകുക. സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം 7 അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ വഴി ദാവീദിനോട് ദൈവം നേരിട്ട് വാഗ്ദാനം ചെയ്തതാണ്, നിൻ്റെ രാജ്യത്തിന് അതിർത്തി ഉണ്ടാവുകയില്ല, അതിരുകളില്ലാത്ത ഈ ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കും നീയും നിൻ്റെ പിന്നാലെ വരുന്ന നിൻ്റെ ഔരസപുത്രനും. ദാവീദിൻ്റെ പുത്രൻ ഈ ലോകത്തിൻ്റെ മേലും ഭരണം നടത്താനുള്ളവനാണ്. ദാവീദിൻ്റെ പുത്രനായിട്ടാണ് മിശിഹ പ്രത്യക്ഷപ്പെടേണ്ടത്, അറിയപ്പെടേണ്ടത്. നീ യഥാർത്ഥത്തിൽ മിശിഹയാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മിശിഹായുടേതായ ദൗത്യമാണ് നീ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതിനെ പറ്റിയ ഏറ്റവും വലിയ മാർഗം ഈ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇതുതന്നെയല്ലേ ഇതിൻ്റെ ജനത്തിൻ്റെ പ്രതീക്ഷകൾ? ഇതിനുവേണ്ടിയല്ലേ ജനം കാത്തിരുന്നത് നൂറ്റാണ്ടുകളായി രക്ഷകന് വേണ്ടി? ഇതിനുവേണ്ടിയല്ലേ പ്രവാചകന്മാർ സ്വപ്നങ്ങൾ കണ്ടത്, ജനങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചത്? യേശയായും ജെറമിയായും ആമോസും ഹോസിയായും മിക്കായും സഖറിയായും ഇന്നുവേണ്ട എല്ലാ പ്രവാചകന്മാരും സ്വപ്നം കണ്ടതും ആവർത്തിച്ച് പ്രഖ്യാപിച്ചതും ഈ രാജ്യത്തെക്കുറിച്ചാണ്. ജെറൂസലേമിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു രാജാവ്, അതാണ് മിശിഹ. ഇങ്ങനെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. യേശുവിനെ ഇവിടെ ആഹ്വാനം ചെയ്യുക. ഇവിടെ ദൈവവുമായുള്ള ബന്ധമല്ല പ്രധാനം, ജനത്തിൻ്റെ മേൽ അധികാരമുണ്ടാവണം. അധികാരമില്ലാത്തവൻ കൽപ്പിച്ചാൽ ആരും അനുസരിക്കുകയില്ല. അധികാരമുണ്ടെങ്കിൽ, ശക്തിയുണ്ടെങ്കിൽ അനുസരിപ്പിക്കാൻ സാധിക്കും, എല്ലാ അധികാരങ്ങളെയും കീഴടക്കാൻ സാധിക്കും, എല്ലാ ശത്രുക്കളെയും ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. ഒന്ന് മാത്രം ചെയ്താൽ മതി, എന്നെ ആരാധിക്കുക. എന്നെ ആരാധിക്കുമെങ്കിൽ, എന്നെ സാഷ്ടാംഗം പ്രണമിക്കുമെങ്കിൽ ഇതെല്ലാം നിൻ്റേതാകും. അവിടെ ഒരു വാഗ്ദാനമാണ്. പക്ഷേ ആ വാഗ്ദാനത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ലൂക്കായിൽ ഇപ്രകാരമാണ് കാണുന്നത്: ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുകയും ചെയ്യുന്നു. ഈ ലോകവും ഇതിൻ്റെ അധികാരങ്ങളും ഇതിൻ്റെ മഹത്വവും മുഴുവനും എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പ്രലോഭകൻ പറയുക. പ്രലോഭകനെക്കുറിച്ച് സുവിശേഷങ്ങൾ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, അവൻ നുണയനാണെന്നാണ്. അവൻ നുണയനാണ്, നുണയുടെ പിതാവുമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് അത്ര ഒരു വലിയ നുണയല്ല. വാസ്തവത്തിൽ ബൈബിളിൻ്റെ ആരംഭം മുതലിങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ഒരു കാര്യം, മനുഷ്യനും മനുഷ്യനിലൂടെ ഈ പ്രപഞ്ചം മുഴുവനും തിന്മയുടെ ശക്തിയുടെ കീഴിലായി പോയി എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ആരംഭിച്ചതാണ് ഈ പ്രലോഭനവും പ്രലോഭനത്തിലൂടെ നേടിയ ഉണ്ടായ പരാജയവും മനുഷ്യൻ്റെ മേൽ സാത്താൻ നേടിയ വിജയവും. പ്രലോഭകൻ ആദിമാതാപിതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പഴം തിന്നുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മയും തിന്മയും അറിയും, നിങ്ങൾ ദൈവത്തെപ്പോലെയാവും. ദൈവത്തെപ്പോലെയാവുക എന്നതൊരു വലിയ ആകർഷകമായ കാര്യമായി കരുതി, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് എല്ലാം നഷ്ടപ്പെടുത്തിയ മാതാപിതാക്കന്മാർക്ക് സംഭവിച്ചത് അവർ തിന്മയുടെ ആധിപത്യത്തിന് കീഴിലായി. ആദി മാതാപിതാക്കന്മാരുടെ പാപം വഴി ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ സാത്താൻ ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് ബൈബിളിൽ പൊതുവേ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ആധിപത്യത്തെക്കുറിച്ച് യേശു തന്നെ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, താൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ച യഹൂദ നേതാക്കന്മാരുടെ ആരോപണത്തിൻ്റെ കഴമ്പില്ലായ്മ എടുത്തു കാണിക്കാൻ വേണ്ടി യേശു ഒരു ഉപമ പറഞ്ഞു. ആ ഉപമ എല്ലാ സുവിശേഷന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്ക ഇപ്രകാരമാണ് പറയുന്നത്: 11-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ. ശക്തനായവൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുവകകൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. രണ്ടു ശക്തന്മാരെക്കുറിച്ചുള്ള ഈ ഉപമയിൽ ആദ്യത്തെ ശക്തൻ സാത്താനും അവനേക്കാൾ കൂടുതൽ ശക്തിയുള്ളവൻ യേശു ക്രിസ്തുവുമാണ്. അപ്പോൾ യേശു തന്നെ തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. ലൂക്ക 11-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു, പിശാചിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അഥവാ വിജയം വരിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ശക്തനായവൻ്റെയും അതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളവൻ്റെയും കഥ പറയുക. ആദ്യത്തെ ശക്തൻ സാത്താനാണ്. അവൻ്റെ കൊട്ടാരമെന്ന് പറയുന്നത് ഈ ലോകം മുഴുവനുമാണ്. ആയുധധാരിയായി കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നവൻ തൻ്റെ കൊട്ടാരത്തിൽ അഥവാ തൻ്റെ രാജ്യത്തിൽ ഉള്ള എല്ലാവരെയും അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച്, പാപത്തിലൂടെ മനുഷ്യൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച് അവനെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയായിട്ടാണ് സാത്താനെക്കുറിച്ച് യേശു പറയുന്നത്. ഇത് തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പലതവണ യേശു സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ സാത്താനെക്കുറിച്ച് പറയുന്നത് ഈ ലോകത്തിൻ്റെ അധികാരി എന്നാണ്. യോഹന്നാൻ 12-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. ഇപ്പോഴാണ് ലോകത്തിൻ്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. യേശുവിൻ്റെ പീഡാനുഭവവും മരണവും വഴിയാണ് ഈ അധികാരി പുറന്തള്ളപ്പെടുന്നത്. അധികാരി, ലോകത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത് മറ്റാരെയുമല്ല, സാത്താനെക്കുറിച്ച് തന്നെയാണ്. യോഹന്നാൻ 14-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഇത് തന്നെ പറയും: നിങ്ങളോടിനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. ഈ ലോകത്തിൻ്റെ അധികാരി, പക്ഷേ യേശുവിൻ്റെ മേൽ അധികാരമില്ല. ആരുടെ മേലവനാണ് അധികാരമുള്ളത്? അത് യേശു തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:34 യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിലൂടെയാണ് മനുഷ്യൻ്റെ മേൽ സാത്താൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോഴ് പ്രലോഭകൻ പറയുന്നത്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രലോഭനം വഴി മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ച സാത്താൻ്റെ ആധിപത്യത്തിന് കീഴിലായിരിക്കുന്നു മനുഷ്യനും സൃഷ്ടപ്രപഞ്ചം മുഴുവനും. ഈ ആധിപത്യത്തിൽ നിന്ന് ജനങ്ങളെ, മനുഷ്യരെ മോചിപ്പിക്കുക എന്നതാണ് യേശു വന്നതിൻ്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം പരാജയപ്പെടുത്തുക എന്നതാണ് ഇവിടെ പ്രലോഭനത്തിൻ്റെ ലക്ഷ്യം. പ്രലോഭകൻ പറയും, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നോട് കൂട്ടിച്ചേർന്നാൽ മതി. ഈ ലോകത്തിൻ്റെ മേൽ നിനക്ക് ഞാൻ ആധിപത്യം തരാം, നീ എന്നെ ആരാധിച്ചാൽ മതി. ആരിൽ നിന്ന് മോചനം നേടാനായി കടന്നു വന്നുവോ അവൻ തന്നെയാണ് യേശുവിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് കൊടുക്കുന്ന മാർഗം ദൈവത്തെ തിരസ്കരിക്കുക, ദൈവത്തിൻ്റെതിന് പകരം സ്വന്തമായ പദ്ധതി സ്വീകരിക്കുക, സാത്താന് സ്വയം കീഴ്വഴങ്ങുക. സാത്താന് വഴങ്ങുന്നതിലൂടെ ആരും മോചനം നേടാൻ പോകുന്നില്ല. പക്ഷേ ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ വളരെ കോൺക്രീറ്റായ സമൂർത്തമായ യാഥാർത്ഥ്യമായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ലോകത്തിൻ്റെ മേൽ രാഷ്ട്രീയമായ ആധിപത്യം സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്ന സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, മരുഭൂമിയിൽ വെച്ച് അപ്പം വർദ്ധിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെടുത്തി യോഹന്നാൻ സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്. 6:14-15 അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട് ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. അവർ, ജനങ്ങൾ യേശുവിനെ ബലമായി പിടിച്ച് രാജാവാക്കാൻ പോകുന്നു മനസ്സിലാക്കി അതൊരു പ്രലോഭനമാണ് തിരിച്ചറിഞ്ഞ യേശു മരുഭൂമിയിലേക്ക്, മലമുകളിലേക്ക് ഓടി ഒളിക്കുകയാണ്. അപ്പോൾ രാജാവാകാനുള്ള ശ്രമം അല്ലെങ്കിൽ സാധ്യതകൾ പലപ്പോഴും ഉണ്ടായിരുന്നു. ഒരുപക്ഷേ യേശു ജീവിച്ചിരുന്ന സാഹചര്യത്തിലുണ്ടായിരുന്ന തീവ്രവാദികളുടെ ലക്ഷ്യവും ഇതുതന്നെയായിരുന്നു. യേശുവിൻ്റെ കൂടെ അനുയായികളായ അനുഗമിച്ച ശിഷ്യന്മാർക്കും ഈ ചിന്ത തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണോ നീ രാജ്യം പുനഃസ്ഥാപിക്കുക, യേശു രാജാവായിത്തീരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ യേശു ജെറൂസലത്തേക്ക് ഓശാന വിളികളുടെ മധ്യേ കഴുതപ്പുറത്ത് എഴുന്നള്ളുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന ചിത്രം ഇതാണ്, സമാഗതമായ ദാവീദിൻ്റെ രാജ്യം. ഇപ്പോഴ് യേശുവിൻ്റെ ജീവിതത്തിൽ ആരംഭം മുതൽ അവസാനം വരെ തെളിഞ്ഞു നിന്ന ഒരു വലിയ പ്രലോഭനമാണ് രാജാവാകുക. അവസാനം കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ച കുറ്റപത്രം ഇതായിരുന്നു, നസ്രായനായ യേശു യഹൂദരുടെ രാജാവ്. അപ്പോൾ രാജാവാകുക, ആധിപത്യം സ്ഥാപിക്കുക. അവസാനം പറയും, യൂതന്മാരുടെ രാജാവെ ഇറങ്ങി വരിക. ഇപ്പോഴേ യേശുവിൻ്റെ മേൽ മുന്നിൽ തെളിഞ്ഞു വന്ന ഈ ഒരു വലിയ ചിത്രം, അധികാരം, ആധിപത്യം, മഹത്വം, ലൗകികമായ മഹത്വം സ്ഥാപിക്കുക, അത് ആരംഭത്തിലെ ഒരു പ്രലോഭനമായി എടുത്തു കാണിക്കുകയും യേശു തള്ളിപ്പറയുകയും ചെയ്യുകയാണ്. ഭൂമിയിൽ എപ്രകാരമുള്ള അധികാരമാണ് യേശു വിഭാവനം ചെയ്യുന്നതെന്ന് അന്ത്യത്താഴവേളയിൽ യേശു പറഞ്ഞതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. 22:25-25 അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു, തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയുമായിരിക്കണം. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു അധികാര വ്യവസ്ഥിതിയല്ല യേശു വിഭാവനം ചെയ്തത്. ശുശ്രൂഷയ്ക്കുള്ള അവകാശമാണ് അധികാരം. ഏറ്റവും ചെറിയവനാവുക, ഏറ്റവും ചെറിയവനാവുന്നത് സഹനത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുമ്പോഴാണ്. ഇപ്പോൾ യേശു പറയും, ഇങ്ങനെ ഒരു അധികാരമല്ല എൻ്റെ മുമ്പിലുള്ളത്. ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം കയറി ലൗകികമായ അധികാരം സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യരക്ഷ സാധ്യമാവുകയില്ല. അധികാരം, മറ്റുള്ളവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന അധികാരം, അത് പൈശാചികമാണ്. ഒരു പൈശാചിക പ്രലോഭനമായി യേശു തിരസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. നിയമാവർത്തന പുസ്തകം 6:13-14 യേശു ഉദ്ധരിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സർവാധിപത്യം ഏറ്റുപറയുന്ന ഒരു കൽപ്പനയാണ്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മാത്രം പൂജിക്കുക. ദൈവത്തിന് സ്വയം വിധേയനാകുന്നതിലൂടെ, വിട്ടുകൊടുക്കുന്നതിലൂടെ, ദൈവത്തിൻ്റെ അധികാരം സ്വന്തം ജീവിതത്തിൽ അംഗീകരിക്കുന്നതിലൂടെ ആണ് രക്ഷ ലഭിക്കേണ്ടത്. ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട്, സാത്താനെ അംഗീകരിച്ച്, സാത്താൻ്റെ മഹത്വം സ്വീകരിച്ചുകൊണ്ടല്ല ഇവിടെ രക്ഷ സാധ്യമാവുക. അങ്ങനെ വരുന്നത് ഒരിക്കലും രക്ഷയാവുകയുമില്ല. ഒരുപാട് സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയിൽ കടന്നു വന്നു, ചക്രവർത്തികളുണ്ടായി, തകർന്നു വീണവരെല്ലാം. സാമ്രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തിരോധാനം ചെയ്തു. ചക്രവർത്തിമാർ പേരുപോലും അവശേഷിപ്പിക്കാതെ മണ്ണടിഞ്ഞു പോയി. അതുപോലെ തന്നെയായിരിക്കും അവരുടെ സാമ്രാജ്യങ്ങളും. മനുഷ്യരക്ഷ സാധ്യമാകുന്നത് സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ടല്ല, ആയുധമെടുത്ത് യുദ്ധം ചെയ്ത് മറ്റുള്ളവരുടെ രക്തപ്പുഴകൾ ഒഴുകിക്കൊണ്ടല്ല, മറ്റുള്ളവരെ അടിമകളാക്കി വെച്ചുകൊണ്ടല്ല, ആരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടല്ല. ദൈവത്തിൻ്റെ ആധിപത്യം, ദൈവരാജ്യം, അതിന് സ്വയം വിട്ടുകൊടുക്കുക. അതിലൂടെയാണ് രക്ഷ ലഭ്യമാകുന്നത്. അപ്പോഴേ യേശു കൊടുക്കുന്ന കൽപ്പന ഇതാണ്: നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ നീ പൂജിക്കാവൂ. ഇതുമാത്രമാണ് രക്ഷയ്ക്കുള്ള മാർഗം. അതോടുകൂടി യേശു പറയും, സാത്താനെ ദൂരെ പോവുക. മത്തായിയുടെ സുവിശേഷത്തിന് പ്രത്യേകമായിട്ടും പറയുന്നത്. ഇനി പ്രലോഭനങ്ങൾ അവസാനിപ്പിച്ച് സാത്താൻ അവനെ വിട്ടുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയും, സാത്താൻ അവനെ വിട്ടുപോയി, ദൈവദൂതന്മാർ വന്നവന് അവന് ശുശ്രൂഷ ചെയ്തു. അതേസമയം ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രലോഭനത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ഭീഷണമായ ഒരു ധ്വനിയുണ്ട്. 4:13 അത് ജെറൂസലമിൽ വെച്ചാണ് സംഭവിക്കുക. അപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. നിശ്ചിത കാലം, ടിൽ ദ അപ്പോയിൻറ്റഡ് ടൈം, അക്രി കൈരു എന്നാണ് ഗ്രീക്കിൽ. ദൈവനിശ്ചിതമായ സമയമാണ്. ഇനി അങ്ങോട്ടുള്ള യേശുവിൻ്റെ ജീവിതം, പരസ്യജീവിതം, പ്രലോഭനങ്ങളിൽ നിന്ന് അകന്ന് സാത്താൻ്റെ മേൽ വിജയം വരിച്ചതിൻ്റെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലന്മാർക്ക്, ശിഷ്യന്മാർക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ സാധിക്കുക. യേശുവിൻ്റെ ഈ വിജയത്തെക്കുറിച്ച് പിന്നീട് പറയും, സാത്താൻ സ്വർഗത്തിൽ നിടിമിന്നിൽ പോലെ വധിക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ. പക്ഷേ വിട്ടിരിക്കുന്നത് തൽക്കാലത്തേക്കാണ്. ഇനി എപ്പോഴാണ് അവൻ തിരിച്ചു വരിക? അത് 22:3 നമ്മൾ കാണും. ലൂക്ക 22:3, ജെറൂസലത്ത് യേശു എത്തുമ്പോൾ സാത്താൻ മടങ്ങി വരുന്നതായി, അവൻ യൂദാസിൽ പ്രവേശിച്ചുകൊണ്ട് യേശുവിനെതിരെ കരുക്കൾ നീക്കുന്നതായി. അപ്പോൾ ഇവിടെ പ്രലോഭനങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക. പ്രലോഭനങ്ങളുടെ മേൽ യേശു വിജയം വരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കമായി ആവർത്തിക്കട്ടെ. എപ്രകാരമാണ് യേശു വിജയം വരിച്ചത്? ഉപവാസവും പ്രാർത്ഥനയും വഴി, പിതാവിനോടുള്ള പരമമായ വിധേയത്വം ഏറ്റുപറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ചുകൊണ്ട്, പിതാവിൻ്റെ ജീവിതത്തിനെ തൻ്റെ ജീവിതത്തിൽ പരമമായി ഏറ്റുപറഞ്ഞുകൊണ്ടാണ് വിജയം വരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് സ്വയം വിട്ടുകൊടുക്കുക. ആ പദ്ധതി യേശുവിനെ നയിക്കുന്നത് കുരിശിൻ്റെ വഴിയിലേക്കാണ്. അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിക്കാനോ, ആളുകളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അടയാളങ്ങൾ കാണിക്കാനോ, യുദ്ധത്തിലൂടെയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ അധികാരം പിടിച്ചെടുക്കാനോ തയ്യാറാവാതെ സ്വയം വിട്ടുകൊടുത്ത് കുരിശു മരണത്തിലൂടെ രക്ഷ നേടുക, അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയായി യേശു സ്വീകരിച്ചത്. നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുക, അതാണ് ഭക്ഷണം. അങ്ങനെ പിതാവിൻ്റെ പരമാധികാരം തൻ്റെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, നീ എൻ്റെ പുത്രനാണ് എന്ന് ജോർദാൻ വെച്ച് ഏറ്റുപറഞ്ഞ പിതാവിനെ, അങ്ങ് മാത്രമാണ് എൻ്റെ പിതാവ്, അങ്ങ് മാത്രമാണ് എൻ്റെ ജീവിതത്തിന് മാർഗദർശനം നൽകുന്നവൻ, അങ്ങയോടുള്ള വിധേയത്വമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുക. നാളെ അടുത്ത ദിവസം നമ്മൾ യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതാവും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും സാത്താൻ്റെ മേൽ വിജയം വരിച്ച അവിടുത്തെ പുത്രൻ്റെ മാതൃക ഞങ്ങൾക്കും മാതൃകയാവട്ടെ. ആ പുത്രനിലൂടെയാണല്ലോ അവിടെ നിങ്ങൾക്ക് മോചനം നൽകിയത്. സാത്താന് കീഴ്വഴങ്ങിക്കൊണ്ടല്ല, സാത്താൻ്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ്, അങ്ങയോട് പൂർണ്ണമായ വിധേയത്വം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കേണ്ടതെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളെ തിരിച്ചറിയാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറന്നു തരണമേ. പ്രലോഭനത്തിൽ പെട്ടുപോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പ്രലോഭകൻ്റെ മേൽ വിജയം വരിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.